السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اس وقت میں صحابہ حضرت مسیح موعود علیہ الصلوۃ والسلام کے
ഞാനിപ്പോൾ ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ വിവിധ സംഭവങ്ങൾ കേൾപ്പിക്കുന്നതാണ്. ഇതിൽ ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ സഹാബാക്കളുടെ ദൃഢവിശ്വാസത്തിന്റെ സംഭവങ്ങളുണ്ട്. കൂടാതെ ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് അത് സഹാബാക്കളുടെ ഹൃദയത്തെ സ്വാധീനിക്കുകയും സത്യം വെളിപ്പെടുകയും ചെയ്ത ഒന്ന് രണ്ട് സംഭവങ്ങളുമുണ്ട്. അതുപോലെ സ്വപ്നങ്ങളിലൂടെ അള്ളാഹു എപ്രകാരമാണ് മാർഗദർശനം നൽകിയതെന്നുള്ള സംഭവങ്ങളുമുണ്ട്. ഓരോരോ സംഭവങ്ങളാണ്. സംഭവങ്ങൾ നീണ്ടതാണെന്ന കാരണത്താൽ ഒന്ന് രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹദ്രത്ത് ഷേഖ് സൈനുൽ ആബദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഞങ്ങളുടെ സഹോദര പത്നി രോഗിയായി. കഠിനമായ രോഗമായിരുന്നു. ഇനി കാദിയാനിൽ പോകുന്നതല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ഞങ്ങൾ ധരിച്ചു. അതായത് കാദിയാനിൽ കൊണ്ടുപോയി ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിനെ കൊണ്ട് ചികിത്സിപ്പിക്കാം, അല്ലെങ്കിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അഭ്യർത്ഥിക്കാം, അതോടൊപ്പം ദുആയും ചെയ്യിപ്പിക്കാം. പറയുന്നു, ഞങ്ങൾ പുറപ്പെട്ടു, മാതാവും കൂടെ ഉണ്ടായിരുന്നു, സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. കയ്യെഴുത്തായതുകൊണ്ട് സ്പഷ്ടമായി വായിക്കാൻ കഴിയുന്നില്ല. പറയുന്നു, വഴിമധ്യേ ഞങ്ങൾ രോഗിയായ ആ സ്ത്രീയോട് പറഞ്ഞു, ഹദ്രത്ത് സാഹിബ് എവിടെയോ പോയേക്കുകയാണ്, അതിനാൽ നിന്റെ ചികിത്സ മൗലവി നൂറുദ്ദീൻ സാഹിബിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. എന്നാൽ ഞാൻ ഹുസൂറിന്റെ ചികിത്സയാണ് ആഗ്രഹിക്കുന്നതെന്ന് നീ പറയണം. മൗലവി സാഹിബിനെ കൊണ്ട് ഒരിക്കലും ചികിത്സിപ്പിക്കുന്നതല്ല എന്നും പറയണം. പറയുന്നു, ഞങ്ങൾ കാദിയാനിൽ എത്തിയപ്പോൾ മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മൗലവി സാഹിബ് നിങ്ങളെ ചികിത്സിക്കുന്നതാണ്. എന്നാൽ ആ യുവതി പറഞ്ഞു, ഹുസൂർ, ഞാൻ മൗലവി സാഹിബിനെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ തയ്യാറല്ല, ഹുസൂർ സ്വയം ചികിത്സിച്ചാലും. ഹുസൂർ അലൈഹിസ്സലാം ഒരു മരുന്ന് കുറിച്ചു, കൂടാതെ വീട്ടിൽ നിന്ന് 3 കുപ്പി തേനും കൊണ്ടുവന്നു തന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നാളെ ലുധിയാനയിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഈ ചികിത്സ ആരംഭിച്ചുകൊള്ളുക. രോഗം ഭയാനകമാണ്, അതിനാൽ എനിക്ക് കത്തിലൂടെയോ അല്ലെങ്കിൽ സ്വയം എത്തിക്കൊണ്ടോ വിവരം നൽകേണ്ടതാണ്. പറയുന്നു, ഞങ്ങൾ കുറിപ്പടി വാങ്ങി മൗലവി നൂറുദ്ദീൻ സാഹിബിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഈ കുറിപ്പടി ഇത്തരം രോഗിക്ക് അത്യന്തം ഹാനികാരിയാണ്. അഥവാ ഞാൻ ഇത്തരത്തിലുള്ള ഏതെങ്കിലും രോഗിക്ക് ഈ മരുന്ന് നൽകുകയാണെങ്കിൽ ആ രോഗി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ മരിക്കുന്നതാണ്. എന്നാൽ ഈ കുറിപ്പടി ഹുസൂറിന്റേതാണ്. അതിനാൽ നിശ്ചയമായും ഈ യുവതി സുഖം പ്രാപിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ആ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ഹദ്രത്ത് ഖലീഫ അവലിനും പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, നൂർദ്ദീനെ പോലെയുള്ളവർ എനിക്ക് ലഭിച്ചാൽ വിപ്ലവം ഉണ്ടാവുന്നതാണ്. എന്നാൽ ചികിത്സ എന്താണെങ്കിലും ഞങ്ങളത് ഉപയോഗിക്കുന്നതാണെന്നതായിരുന്നു ആ ഗ്രാമവാസികളുടെ വിശ്വാസം. അതിലൂടെ ശമനം ലഭിക്കണമെന്നും അള്ളാഹു സൗഖ്യം നൽകുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. ഹദ്രത്ത് മിയാ മുഹമ്മദ് ഷെരീഫ് സാ കശ്മീരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, മൗലവി ജമാലുദ്ദീൻ സാഹിബ് സേഖുവാനിയുടെ സഹോദരൻ മിയാൻ ജമാലുദ്ദീൻ സാഹിബ് സേഖുവാനി ഹുസൂറിനോട് പറഞ്ഞു, ഹുസൂർ പള്ളിയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. പറഞ്ഞു, ഇത് ഞങ്ങളുടെ സഹോദരൻ മുഹമ്മദ് ഷെരീഫാണ്. ഇവരുടെ നാട്ടിൽ പ്ലേഗ് അതികഠിനമാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്താലും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, പ്ലേഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞു, ആദ്യം എലി ചാകുന്നു. ഹുസൂർ പറഞ്ഞു, ഇത് അള്ളാഹുവിൽ നിന്നുള്ള നോട്ടീസ് ആകുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, ഹുസൂർ ചുവന്ന കുരു ഉണ്ടാകുമ്പോൾ ആ രോഗി രക്ഷപ്പെടുന്നു, മഞ്ഞക്കുരു ഉള്ളയാൾ രക്ഷപ്പെടില്ല. ഹുസൂർ പറഞ്ഞു, നിങ്ങൾ അവിടെ പോകാറുണ്ടോ? ഞാൻ ചോദിച്ചു, ഞാൻ അവിടെ പോകട്ടെ? പറഞ്ഞു, വിട്ടു നിൽക്കുന്നതാണ് ഉത്തമം. പൊതുവിൽ അവരുടെ അടുത്ത് പോകരുത്. എന്നാൽ വിശ്വാസമുള്ളവർക്ക് യാതൊരു അപകടവുമില്ല, അവർ പ്ലേഗിനാൽ മരിക്കില്ല. ഞാൻ ചോദിച്ചു, എന്റെ ഭാര്യ പ്ലേഗിനാൽ മരിച്ചു. ഹുസൂർ പറഞ്ഞു, എന്നിൽ പരിപൂർണ വിശ്വാസം അവർക്കില്ലെന്നാണ് മനസ്സിലാകുന്നത്. അഥവാ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള രോഗത്താൽ മരിക്കില്ലായിരുന്നു. പറയുന്നു, അവർ ബയ്യത്ത് ചെയ്തിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. തുടർന്ന് ഹുസൂർ പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ മുഴുവൻ കുടുംബവും രോഗബാധിതരായിരുന്നു. ഹുസൂറിന് ഞാൻ എഴുതിയപ്പോൾ ഹുസൂർ വീണ്ടും പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഞങ്ങൾ അത് പ്രാവർത്തികമാക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തു. മിയാ മുഹമ്മദ് ഷെരീഫ് കശ്മീരി സാഹിബ് പറയുന്നു, മിയാൻ സിദ്ദിഖ് സാഹിബിന്റെ മകൻ ജമാലുദ്ദീൻ സാഹിബ് സേഖുവാനി എന്നോട് പറഞ്ഞു, ഞാൻ ചിന്തിച്ചത് രാജാക്കന്മാർ വസ്ത്രങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടുമ്പോൾ രാജാക്കന്മാർ നിന്റെ വസ്ത്രങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടുന്നതാണെന്നത് അദ്ദേഹത്തെ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇൽഹാമാണ്. പറയുന്നു, അപ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കില്ലേ? അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീർ ഒലിക്കുമായിരുന്നു. അദ്ദേഹം ഹുസൂറിന്റെ തലപ്പാവിന്റെ ഒരറ്റം കയ്യിലെടുത്ത് കണ്ണുകളിൽ തടവി. കണ്ണ് സുഖമായി. പറയുന്നു, എനിക്കും വേദനയുണ്ടായിരുന്നു കണ്ണുകളിൽ. ഞാനും ഒരറ്റം എടുത്ത് കണ്ണുകളിൽ തടവിയപ്പോൾ അത് ഭേദമായി. ഇനി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥത്തിന്റെ പ്രഭാവത്തിന്റെ ഒരു സംഭവമാണ്. പ്രത്യുത രണ്ട് സംഭവങ്ങളുണ്ട്. മിയാൻ നൂറുദ്ദീൻ സാഹിബിന്റെ മകൻ ഹദ്രത്ത് മിയാ മുഹമ്മദ്ദീൻ സാഹിബ് പറയുന്നു, പറയുന്നു, ആര്യന്മാരും ബ്രഹ്മസമാജികളും നിരീശ്വരവാദികളുമായ ലെക്ചറന്മാരുടെ ദുഷ്പ്രഭാവം എന്നെയും എന്നെ പോലെയുള്ള ധാരാളം പേരെയും നശിപ്പിച്ചിരുന്നു. അതായത് അള്ളാഹുവിൽ നിന്ന് അകറ്റിരുന്നു, ഇസ്ലാമിൽ നിന്ന് അകറ്റിയിരുന്നു. ഈ സ്വാധീനത്താൽ നിരർത്ഥകമായ ജീവിതം കഴിച്ചു കൂട്ടുകയായിരുന്നു. ബറാഹിനെ അഹമ്മദിയ വായിക്കുവാനായി ലഭിച്ചു. അപ്പോൾ അത് വായിക്കുവാൻ തുടങ്ങി. ഗ്രന്ഥം വായിക്കുവാനുള്ള തൗഫീഖ് ലഭിച്ചു എന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ധാരാളം പേർക്ക് അതിനുള്ള തൗഫീഖ് ലഭിക്കാറില്ല. അവർ ഷാഢ്യ പ്രകൃതക്കാരായിരിക്കും. ഏതായാലും അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കണമായിരുന്നു. പറയുന്നു, എനിക്ക് ബറാഹിനെ അഹമ്മദിയ ലഭിച്ചു. വായിക്കാൻ തുടങ്ങി. വായിച്ച് വായിച്ച് ഞാൻ ദൈവാസ്തിക്യത്തിന്റെ തെളിവ് വായിക്കുമ്പോൾ 90-ാം പേജിലെ 2-ാം അടിക്കുറിപ്പിലും 149-ാം പേജിലെ 11-ാം അടിക്കുറിപ്പിലും എത്തിയപ്പോൾ എന്റെ നിരീശ്വര വിശ്വാസം അലിഞ്ഞില്ലാതായി. ഇത് റുഹാനി ഖസായിൻ 1-ാം വാല്യത്തിലെ 78-ാം പേജിലാണ്. 2-ാം അടിക്കുറിപ്പെന്നാണ് എഴുതിയിരിക്കുന്നത്, അത് തെറ്റാണ്. കാരണം മുമ്പ് അക്കങ്ങൾ ഉറുദുവിലാണ് എഴുതാറുണ്ടായിരുന്നത്, 2 അല്ല, അടിക്കുറിപ്പ് നമ്പർ 4 ആണ്. അതുപോലെ റുഹാനി ഖസായിൻ 1-ാം വാല്യത്തിലെ പേജ് നമ്പർ 153-ലാണ് ഈ ഉദ്ധരണി ഉള്ളത്. അത് 11-ാം അടിക്കുറിപ്പിലാണ് തുടങ്ങുന്നത്, 3-4 പേജ് മുന്നോട്ടുണ്ട്. അത് വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ അസ്തിത്വം വളരെ സ്പഷ്ടമാകുന്നു. ഏതായാലും അദ്ദേഹം പറയുന്നു, അവിടെ എത്തിയപ്പോൾ തന്നെ എന്റെ നിരീശ്വര വിശ്വാസം അപ്രത്യക്ഷമായി. ഉറങ്ങിക്കിടുന്നവരോ മരിച്ചവരോ ജീവനോടെ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ എന്റെ കണ്ണുകൾ തുറന്നു. തണുപ്പുകാലമായിരുന്നു. 1893 ജനുവരി 19-ാം തീയതിയായിരുന്നു. അർദ്ധരാത്രി സമയത്ത് ഞാൻ ഉണ്ടാകേണ്ടതാണ്, ഉണ്ടാകണം എന്ന അവസ്ഥയിലേക്ക് എത്തി. ഇവിടെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. പറയുന്നു, അസ്തിത്വത്തിൽ വരുന്ന എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് ഉണ്ടാകേണ്ടതാണെന്ന ബോധം ഉണ്ടാകുന്നു. അതിനെ ഉണ്ടാക്കിയ ഒരാൾ ഉണ്ടാകേണ്ടതാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് തെളിവായിട്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ 2 വസ്തുതകളെയും സമർപ്പിച്ചിരിക്കുന്നു. ഉണ്ട് എന്ന വസ്തുത യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ ദൃഢവിശ്വാസം ജനിപ്പിക്കുന്നു. ഏതായാലും ഇത് വളരെ ഗഹനമായ വിഷയമാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. ബറാഹിൻ അഹമ്മദിയിൽ എഴുതിയിട്ടുള്ളത് വായിക്കുക. പറയുന്നു, ഏതായാലും അദ്ദേഹം ഗ്രന്ഥം വായിക്കുകയായിരുന്നു. പറയുന്നു, അർദ്ധരാത്രി ആയപ്പോൾ ഉണ്ടാകേണ്ടതാണ് ഉണ്ട് എന്ന സ്ഥലത്തെത്തിയപ്പോൾ വായിച്ച ഉടൻ തന്നെ തൗബ ചെയ്തു. തൗബയിലേക്ക് അതീവ ശ്രദ്ധ വന്നു. ഞാൻ തൗബ ചെയ്തു. തണുത്ത വെള്ളത്താൽ നിറഞ്ഞ പുതിയ കുടം പുറത്ത് മുറ്റത്തിരിക്കുന്നുണ്ടായിരുന്നു. ജനുവരി മാസത്തിൽ കുടത്തിലെ വെള്ളം എത്ര തണുത്തതായിരിക്കുമെന്ന് സങ്കല്പിക്കുക. തണുത്ത വെള്ളം കൊണ്ട് മുണ്ട് കഴുകി മൻതു എന്ന പേരുള്ള എന്റെ വേലക്കാരൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ കഴുകാൻ തുടങ്ങിയപ്പോൾ അവനും എഴുന്നേറ്റു, എന്നോട് ചോദിച്ചു, എന്തു പറ്റി? ഈ മുണ്ട് എനിക്ക് തരിക, ഞാൻ കഴുകാം. എന്നാൽ ഞാൻ അപ്പോൾ കുടിച്ചിരുന്ന മദ്യത്തിന്റെ ലഹരി ആരോടും സംസാരിക്കാൻ എന്നെ അനുവദിച്ചിരുന്നില്ല. അവസാനം മൻതു കഴിഞ്ഞത്ര ശ്രമിച്ച് നിശബ്ദനായി. പറയുന്നു, ഞാൻ ഈർപ്പമുള്ള മുണ്ടെടുത്ത് നമസ്കരിക്കാൻ തുടങ്ങി. മൻതു നോക്കിക്കൊണ്ടേയിരുന്നു. പൂർണമായും ലയിച്ചുകൊണ്ടുള്ള ആ നമസ്കാരം നീണ്ടുപോയ കാരണത്താൽ വേലക്കാരനായ മൻതു ക്ഷീണിച്ചു ഉറക്കം തുടങ്ങി. ഞാൻ നമസ്കാരത്തിൽ ലീനനായിരുന്നു. ബറാഹിനെയാണ് എന്നെ ഇങ്ങനെ നമസ്കരിപ്പിച്ചത്. അതിനുശേഷം ഇതുവരെ ഞാൻ നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ദൃഷ്ടാന്തം വിവരിക്കുന്നതിനായിട്ടാണ് മേൽ വിവരിച്ച നീണ്ട ആമുഖം ഞാൻ പറഞ്ഞത്. അത് നീണ്ടതും മനോഹരവുമായ ആമുഖം ഞാൻ വിവരിച്ചത് ഈ ദൃഷ്ടാന്തം സമർപ്പിക്കുന്നതിനായിട്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ബറാഹിന മദിയ എന്റെ അന്തരാളത്തിൽ ഒരു വിപ്ലവം സംജാതമാക്കിയത്. പറയുന്നു, യുവത്വത്തിൽ അവിവാഹിതനായിരുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ സുറയ്യയേക്കാളും ഉയർന്നു പോയ വിശ്വാസത്തെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ ഹൃദയത്തിലേക്ക് ഇറക്കുകയും മുസൽമാ റാ മുസൽമാൻ ബാസ് ഗർദൻ എന്നതിന്റെ സാക്ഷ്യപത്രവുമാക്കി. നിഷേധിയുടെ അവസ്ഥയിൽ ഞാൻ പ്രവേശിച്ച രാത്രിയുടെ പ്രഭാതം വിശ്വാസത്തിന്റെ അവസ്ഥയിലാണ് പൊട്ടുവിരിഞ്ഞത്. ബറാഹിന അഹമ്മദിയ വായിച്ചതുകൊണ്ട് ഏതൊരു ഇസ്ലാമിന്റെ അവസ്ഥയിലാണോ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചത്, ഞാനപ്പോൾ ഇന്നലെ പ്രദോഷം വരെ ഉണ്ടായിരുന്ന ദീനിലായിരുന്നില്ല. പ്രകൃത്യ എന്നിൽ നല്ല ലജ്ജാശീലമുണ്ടായിരുന്നു. എന്നാൽ ദുർമാർഗികളുടെ സഹവാസത്തിൽ അത് കൈമോശം വന്നിരുന്നു. അതായത് തെറ്റായ ആളുകളുടെ സഹവാസത്തിൽ കഴിഞ്ഞ കാരണത്താൽ നഷ്ടപ്പെട്ടിരുന്നു. അള്ളാഹു തന്റെ ഔദാര്യത്താലും കാരുണ്യത്താലും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുഗ്രഹത്താൽ എനിക്ക് അതേ ലജ്ജാശീലം മടക്കി തന്നു. ഞാൻ അദ്ദേഹം സൂറ ഹുജറാത്തിലെ ഏഴാമത്തെ ആയത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ 8-9 ആയത്തുകളാണ്. അതായത് അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാന ഉലൈക്കുഹുമുർ റാഷിദൂൻ ഫളം മിനല്ലാഹി വനിഅമതൻ വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു സത്യവിശ്വാസത്തെ നിങ്ങൾക്ക് പ്രിയങ്കരമാക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ അത് ആകർഷകമാക്കുകയും ചെയ്തിരിക്കുന്നു. അവിശ്വാസവും ദുർമാർഗവും ധിക്കാരവും അവൻ നിങ്ങൾക്ക് വെറുക്കപ്പെട്ടതാക്കുകയും ചെയ്തിരിക്കുന്നു. അത്തരക്കാർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും അനുഗ്രഹവുമാണിത്. അള്ളാഹു സർവജ്ഞനും യുക്തിജ്ഞനുമാകുന്നു. പറഞ്ഞു, വിശ്വസ്തനോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആന്റെ ശ്രേഷ്ഠതയും സ്നേഹവും എന്റെ ഹൃദയത്തിൽ കുടികൊണ്ടു. വിശ്വാസത്തിന്റെ തായ്വേരായ ശരീഅത്തിന്റെ ജ്ഞാനം കരസ്ഥമാക്കുന്നതിനുള്ള ചിന്തയും താല്പര്യവും എന്നിൽ നിലകൊണ്ടു. അതിനുശേഷം 1894 ഒരു പ്രാവശ്യം ബറാഹിന മദിയ വായിച്ചു തീർത്തു. തഹജൂദ് നമസ്കാരത്തിന് ശേഷമായിരുന്നു വായന. പിന്നീട് ആയിനെ കമാലത്തെ ഇസ്ലാം വായിച്ചു. അത് തൗസീ മറാമിന്റെ വിശദീകരണമായിരുന്നു. ഗുജറാത്ത് ജില്ലയിലെ കാരിയാൻ തഹസീലിലെ ബലാനി നിവാസിയായ ഹദ്രത്ത് കിബില മുൻഷി മിർസ ജലാലുദ്ദീൻ സാഹിബ് പെൻഷനർ മുൻഷി റിസാല നമ്പർ 12 2 മാസത്തെ അവധിയെടുത്ത് സിയാൽകോട്ട് കാന്റിൽ നിന്ന് ബലാനിലെത്തി. ഞാൻ ബലാനിയിൽ പട്ടുവാരിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് അഡ്രസ് വാങ്ങി ബയ്യത്തിനുള്ള കത്തെഴുതി. 1894 ഒക്ടോബറിൽ എനിക്ക് അതിന്റെ മറുപടി ലഭിച്ചു. പ്രത്യക്ഷ ബയ്യത്തും അനിവാര്യമാണെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അങ്ങനെ 1895 ജൂൺ 5 മസ്ജിദ് മുബാറക്കിന്റെ മുകളിലുള്ള മാളികയുടെ വാതിൽപ്പടിയുടെ കിഴക്ക് ഭാഗത്ത് വെച്ച് ഹദ്രത്ത് സാഹിബിന് ബയ്യത്ത് ചെയ്തു. മിയാൻ നൂറുദ്ദീൻ സാഹിബിന്റെ മകൻ ഹദ്രത്ത് മിയാ മുഹമ്മദ്ദീൻ സാഹിബ് പറയുന്നു, ദീനീ വിജ്ഞാനത്തിൽ എനിക്ക് യാതൊരു അറിവുമില്ലെന്ന് എനിക്ക് തോന്നി. മൗലവിമാർ എന്നെ ബുദ്ധിമുട്ടിക്കുന്നതാണ്, ഞാൻ എന്തു ചെയ്യും? ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോടോ മറ്റാരോടെങ്കിലോ ചോദിക്കുന്നതിൽ ലജ്ജ തോന്നിയിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഞാൻ ചോദിക്കാതെ തന്നെ അതിന് മറുപടി നൽകി. പറയുന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് കിടന്നപ്പോൾ മസ്ജിദ് മുബാറക്കിന്റെ മുകളിൽ മെഹ്റാബിലായിരുന്നു. അദ്ദേഹത്തിന്റെ തല വടക്കുഭാഗത്തായിരുന്നു. ഞാൻ പിൻഭാഗത്തിരുന്ന് കിഴക്കോട്ട് മുഖം തിരിച്ച് അദ്ദേഹത്തിന് തടവിക്കൊടുക്കുകയായിരുന്നു. ചോദിക്കാൻ എനിക്ക് ലജ്ജയായിരുന്നു. എന്തായാലും ഇരുന്നപ്പോൾ ചിന്തയിൽ വന്നു. പറയുന്നു, കിടന്നുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ നേർക്ക് മുഖം തിരിച്ചു. ഉയർന്നതും ഗാംഭീര്യം നിറഞ്ഞതുമായ സ്വരത്തിൽ, അത് കേട്ട് ഞാൻ വിറച്ചുപോയി. പറഞ്ഞു, നമ്മുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നവർ ഒരിക്കലും പരാജിതരാകില്ല. ഈ ഖജനാവ് ഇന്നും നമ്മുടെ പക്കലുണ്ട്. അത് കരസ്ഥമാക്കാൻ വായിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ ധാരാളം ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത ഭാഷകളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരിഭാഷപ്പെടുത്തി കഴിഞ്ഞു. ഹദ്രത്ത് ചൗധരി ഫത്തേ മുഹമ്മദ് സാഹിബ് നിവേദനം ചെയ്യുന്നു, എന്റെ ഒരു സഹോദരൻ നവാബ്ദീൻ ഒരു സ്വപ്നം കണ്ടു. ഹുസൂർ എന്നോട് 8 അണയുടെ പൈസ ചോദിക്കുന്നു. പിന്നീട് ഞാനും നവാബ്ദീനും രണ്ടുപേരും പൈസ കൊടുക്കാൻ പോയി. സ്വപ്നം കേൾപ്പിച്ചപ്പോൾ ഹുസൂർ പറഞ്ഞു, ഈ സ്വപ്നത്തിന്റെ ഫലമായി നിങ്ങൾ അറിവ് കരസ്ഥമാക്കുന്നതാണ്. മൗലവി സിക്കന്ദർ അലി സാഹിബ് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാനും നവാബ്ദീൻ സാഹിബും മറ്റ് ധാരാളം പേരും വിശുദ്ധ ഖുർആൻ പഠിച്ചു. കുറച്ച് ഉറുദു ഗ്രന്ഥങ്ങളും പഠിച്ചു. അങ്ങനെ ഹുസൂർ പറഞ്ഞത് പൂർത്തിയായി.
ഹമാരെ ഗാവ് മേ ഏക് പീപ്പിൾ കാ ദരഖത് താ ജോ ഹംനെ
തുടർന്ന് പറയുന്നു, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു അരയാൽ വൃക്ഷമുണ്ടായിരുന്നു. അത് ഞങ്ങൾ മിർസ നിസാമുദ്ദീൻ സാഹിബിന് വിറ്റിരുന്നു. അന്നേരം ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്ലേഗ് ഉണ്ടായിരുന്നു. ആ അരയാൽ വൃക്ഷത്തിന്റെ പണം ഞങ്ങൾ പട്ടണത്തിലേക്ക് വന്നപ്പോൾ ഹദ്രത്ത് സാഹിബിന് നേർച്ചയാക്കി. ഹുസൂർ പാതയിൽ നിന്ന് വിട്ടുനിന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലെ പള്ളിയുടെ അടുത്ത് വന്ന് ദുവാ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമത്തിലെ രോഗം ഇല്ലാതായി. ദുആയുടെ ഫലമായിട്ട് ഹദ്രത്ത് ഫസലുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ബയ്യത്തിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ആദ്യത്തിൽ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനായിരുന്നു. ഏതാനും വർഷങ്ങൾ സ്വതന്ത്ര ചിന്താഗതിയിൽ കഴിഞ്ഞുപോയി. പിന്നീട് ഏതാനും സുഹൃത്തുക്കളുടെ സഹവാസത്തിന്റെ ഫലമായി ഞാൻ നക്ഷബന്ധി കുടുംബത്തിന്റെ ശിഷ്യനായി. കാരണം എന്റെ സുഹൃത്തുക്കളും നക്ഷബന്ധി കുടുംബത്തിലെ ശിഷ്യരായിരുന്നു. ഞങ്ങളുടെ മുർഷിദ് ഞങ്ങളുടെ തന്നെ ഗ്രാമത്തിലാണ് വസിച്ചിരുന്നത്. ഈ കുടുംബം സ്വയം തങ്ങളെ ശരീഅത്തിന് അനുസരിക്കുന്നവരായി പറഞ്ഞിരുന്നു. തങ്ങളുടെ പരമ്പര ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖിലേക്ക് ബന്ധിപ്പിച്ചിരുന്നു. അതിനാൽ ബയ്യത്തിന്റെ തുടക്കത്തിൽ എന്നോട് നമസ്കാരത്തിനും നോമ്പിനും ശക്തമായി നിഷ്കർഷിച്ചിരുന്നു. തഹജു നമസ്കാരത്തിനും നിഷ്കർഷിച്ചിരുന്നു. തഹജു നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന കൽപ്പനയും നൽകി. കാണുന്ന സ്വപ്നങ്ങൾ ആരോടും പറയരുതെന്ന കൽപ്പനയും അതിനൊപ്പം നൽകിയിരുന്നു. അക്കാലത്ത് ഞാൻ ധാരാളം സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അത് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. കെട്ടിട നിർമ്മാണത്തിന്റെ ജോലിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ജോലി കിട്ടാനില്ലാത്ത കാരണത്താൽ മുർഷിദിന്റെ അനുമതിയോടുകൂടി ഭാര്യാസമേതം അമൃത്സറിലേക്ക് പോയി. അവിടെ ഒരു വാടക വീട്ടിൽ താമസം തുടങ്ങി. അവിടെ തന്നെ ജോലിയും ചെയ്തിരുന്നു. രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ തഹജു നമസ്കരിച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വേളയിൽ എനിക്ക് മയക്കം വന്നു. ഞാൻ മുസല്ലയിൽ കിടന്നു. ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, ആകാശത്തു നിന്ന് മനുഷ്യരൂപത്തിലുള്ള മലക്കുകളുടെ ഒരു സൈന്യം എന്റെ ചുറ്റും അല്പം ദൂരെയായി ചുറ്റുമിരുന്നു. ജനറലിന്റെ സ്ഥാനം വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്റെ സമീപത്ത് വന്നിരുന്നു. അദ്ദേഹം ഇരുന്നപ്പോൾ ആകാശത്തു നിന്ന് അമൂല്യമായ ഒരു സിംഹാസനം ഇറങ്ങി. ആ കൂട്ടത്തിനു മധ്യത്തിൽ സിംഹാസനം വെച്ചു. മുഴുവൻ സൈന്യവും ബഹുമതിയോടുകൂടി എഴുന്നേറ്റ് നിന്നു. ഞാൻ നോക്കിയപ്പോൾ ആ അമൂല്യ സിംഹാസനത്തിൽ ഒരേ രൂപത്തിലുള്ള പ്രകാശിത രൂപത്തിലുള്ള രണ്ട് മാന്യന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു. എങ്ങും അവരുടെ പ്രകാശം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്റെ സമീപത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു, ഇവരാരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന വ്യക്തി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു. ഇടതുഭാഗത്തുള്ള വ്യക്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഇബ്നു മറിയമാണ്. ഞാൻ പറഞ്ഞു, ഇബ്നു മറിയം ഇസ്രായേൽ നബിയായ ഹദ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ പേരാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതല്ല, അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇബ്നു മറിയമാകുന്നു. അതിനുശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പരിശുദ്ധ വാക്കുകളിൽ ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഉച്ചസ്വരത്തിൽ ജനങ്ങളോട് പറയുക, നമ്മുടെ ഈ ഇബ്നു മറിയം വരുമ്പോൾ അദ്ദേഹത്തെ അനുസരിക്കേണ്ടത് അനിവാര്യമാണ്. അനുസരിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല. അതിനിടയിൽ എന്റെ ഭാര്യ എന്നെ ഉണർത്തുകൊണ്ട് പറഞ്ഞു, സുബൈ ബാങ്ക് കൊടുത്തു, താങ്കൾ തഹജുദിന് ശേഷം ഒരിക്കലും ഉറങ്ങിയിട്ടില്ല, എഴുന്നേൽക്കുക, പള്ളിയിൽ നമസ്കാരത്തിനായി പോകുക. ഞാനപ്പോൾ ഭാര്യയോട്, നീ എന്നെ എന്തിനാണ് ഉണർത്തിയത് എന്ന് പറഞ്ഞ് ധാരാളം ക്ഷോഭിച്ചു. അടുത്ത ദിവസം ഞാൻ ഗ്രാമത്തിൽ പോയി. സ്വപ്നത്തിന്റെ എല്ലാ സംഭവങ്ങളും ഞാൻ എന്റെ മുർഷിദിനെ കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശിക്കാൻ സാധിച്ച താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. എന്നിട്ട് പറഞ്ഞു, ഇനി നാം അന്യരുടെ ദേശത്തായിരിക്കും. ഉടൻ ഇബ്നു മറിയം ഇറങ്ങുന്നതാണ്, അതായത് സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകിയത് അന്യരുടെ ദേശത്തായിരിക്കുമെന്നും ഉടൻ ഇബ്നു മറിയം ഇറങ്ങുമെന്നുമായിരുന്നു. ഈ കാലഘട്ടം മസീഹ് മൗദിന്റെ തന്നെ കാലഘട്ടമാകുന്നു. അദ്ദേഹത്തെ പ്രാപിക്കാൻ സാധിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. മുർഷിദ് ഈ മറുപടിയാണ് അദ്ദേഹത്തിന് നൽകിയത്. പറയുന്നു, അതിനുശേഷം ഞാൻ നദീജല വിഭാഗത്തിൽ മിസ്ത്രിയായി ജോലി ചെയ്തു. ആ ജോലി ഒരു ക്ലർക്ക് മുഖേനയായിരുന്നു കിട്ടിയത്. ആ ജോലിക്കിടയിൽ ഞാൻ ധാരാളം സ്വപ്നങ്ങൾ കണ്ടു. വിലക്കിയിരുന്ന കാരണത്താൽ, അതായത് മുർഷിദ് സ്വപ്നം ആരും പറയരുതെന്ന് വിലക്കിയിരുന്നു, അക്കാരണത്താൽ ഞാൻ ആരോടും പറഞ്ഞില്ല. പതിനഞ്ച് ഇരുപത് വർഷങ്ങളോളം ഞാൻ ജോലി ചെയ്തു. പിന്നീട് ജോലി ഉപേക്ഷിച്ച് സ്വഗ്രാമത്തിലെത്തി സ്വന്തം വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ ഉസ്താദും കഠിന അഹലെ ഹദീസുമായിരുന്ന മൗലവി മുഹമ്മദ് ചിറാഖ് സാഹിബിനെ അഹമ്മദി ത്വരീഖിൽ കണ്ടു. അതായത് അദ്ദേഹം അഹമ്മദിയായിരുന്നു. എന്നോട് ഹദ്രത്ത് സാഹിബിന്റെ ജമാഅത്തിനെ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ യാതൊരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല. കാരണം ഞാൻ ഫക്കീറുമാരിൽ വിശ്വസിക്കുന്നവനായിരുന്നു. യഥാർത്ഥ ശരീഅത്തിന്റെ ഉടമസ്ഥർ ഫക്കീറാണെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ മൗലവി സാഹിബിന് മറുപടിയൊന്നും നൽകിയില്ല. ഇക്കാലത്ത് ആളുകൾ ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ തുടങ്ങിയിരിക്കുന്നു, ദൈവത്തിന്റെ സൃഷ്ടികളെ വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഞാൻ എന്റെ മുർഷിദിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചു. അതായത് ഹദ്രത്ത് സാഹിബിന്റെ ഈ വാദം ദൈവികമാണോ അതോ ചതിയാണോ എന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എത്തി പീർ സാഹിബിന്റെ മകനോട് ചോദിച്ചു, ഹദ്രത്ത് എവിടെയാണ്? അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുർഷിദ് രണ്ടു മാസം മുമ്പ് മരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ മറന്നുപോയി, ക്ഷമിക്കണം. പറയുന്നു, എനിക്ക് വളരെ ദുഃഖം തോന്നി, വേദന അനുഭവപ്പെട്ടു. ഞാൻ കരഞ്ഞു കരഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. വീണ്ടും ഒരിക്കൽ മൗലവി സാഹിബ് എന്നോട് പറഞ്ഞു, നിങ്ങൾ സാക്ഷരനായ വ്യക്തിയാണ്, വിവരമുള്ളവനാണ്, ഹദ്രത്ത് സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടതാണ്. അതായത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ലിഖിതങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ എനിക്ക് ജൽസ മസാഹിബ് മോത്സോ എന്ന ഗ്രന്ഥം വായിക്കാൻ തന്നു. അത് ഞാൻ മുഴുവനും വായിച്ചു. പിന്നീട് അദ്ദേഹം ബറായൻ അഹമ്മദിയയുടെ നാല് വാല്യങ്ങളും നൽകി. അത് ഞാൻ മുഴുവനും വായിച്ചു തീർത്തപ്പോൾ എന്റെ മനസ്സിൽ ഇടപെട്ട വസ്തുത, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം എല്ലാ അന്യമതക്കാർക്കും ഇസ്ലാമിന്റെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു യോഗ്യനായ വ്യക്തി ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥവും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പറയുന്നു, അതിനുശേഷം ഞാൻ ചിന്താകുഴപ്പത്തിലായി. ഇത്തരത്തിലുള്ള ഒരു വസ്തു ലോകത്തിന് സമർപ്പിച്ച ഈ വ്യക്തി സത്യവാനാകുകയും ഞാൻ ബയ്യത്ത് ചെയ്യുകയും ചെയ്താൽ, ഞാൻ സത്യവാന്റെ ബയ്യത്ത് ചെയ്തു എന്ന കാര്യം ഹൃദയത്തിൽ ഉടലെടുക്കാൻ തുടങ്ങി. ഇനി അഥവാ കള്ളവാദിയാണെങ്കിൽ വ്യാജന്റെ ബയ്യത്തിൽ അംഗമാകും. ഈ ചിന്ത മനസ്സിൽ ശക്തമായി വേരുറച്ചു. രണ്ടു മാസത്തോളം അതിൽ ഉറച്ചു നിന്നു. മൗലവി സാബ് എന്നെ എല്ലാ നിലയ്ക്കും പറഞ്ഞ് മനസ്സിലാക്കി. എന്നാൽ മനസ്സ് അനുവദിച്ചില്ല. ഒരിക്കൽ റമദാൻ മാസത്തിലെ ഒന്നാം തീയതി ഞാൻ അള്ളാഹുവിനോട് വളരെ എളിമയോടും വണക്കത്തോടും കൂടി ഇങ്ങനെ ദുആ ചെയ്തു, അല്ലയോ ആകാശഭൂമിയുടെ സൃഷ്ടാവേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു, അഥവാ ഈ വ്യക്തി, അതായത് മിർദ സാഹിബ്, സത്യവാനാണെങ്കിൽ, നീ തന്നെ സമുദ്ധാരണത്തിനായി നിയോഗിച്ചതാണെങ്കിൽ, നീ നിന്റെ സത്താരി സിഫത്തിലൂടെ എനിക്കെന്തെങ്കിലും സ്പഷ്ടമായ അടയാളമോ അല്ലെങ്കിൽ സ്വപ്ന മുഖേനയോ കാണിച്ചു തരിക. എനിക്ക് യാതൊരു അടയാളവും കാണിച്ചു തന്നില്ല എങ്കിൽ ഖിയാമത്ത് നാളിൽ എന്നിൽ യാതൊരു ന്യായവും നിനക്കുണ്ടാവില്ല. കാരണം സത്യവാനെയും വ്യാജനെയും തിരിച്ചറിയാനുള്ള കഴിവെനിക്കില്ല. പതിനഞ്ച് റമദാൻ കഴിഞ്ഞപ്പോൾ തഹജ്ജുദിന് ശേഷം ഞാൻ മുസല്ലയിൽ കിടന്നു. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടു, ഞാനും എന്നോടൊപ്പം മറ്റൊരു വ്യക്തിയും ഏതോ പട്ടണത്തിലേക്ക് പോകുന്നു. വഴിയിൽ ഞങ്ങളൊരു പൂന്തോട്ടം കണ്ടു. അതിന്റെ മതിൽക്കെട്ട് ഏകദേശം മൂന്നടി ഉയരത്തിലായിരുന്നു. ആ മതിലിനടുത്ത് ചെന്നപ്പോൾ പൂന്തോട്ടം സ്വർഗത്തിന്റെ മാതൃകയായിട്ടാണ് കണ്ടത്. അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ വെള്ളം വരണ്ടിരിക്കുന്നു, അല്പാൽപമായിട്ടാണ് ഒഴുകുന്നത്. അതിഗംഭീരമായ ബംഗ്ലാവ് കണ്ടു. പൂന്തോട്ടത്തിനുള്ളിലൂടെ നടക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനാൽ ഞങ്ങൾ രണ്ടുപേരും മതിൽ ചാടി അകത്തു കടക്കാൻ ശ്രമിച്ചു. എന്നാൽ ഞങ്ങൾ വളരെ പരിശ്രമിച്ചിട്ടും മതിൽ ചാടി അകത്തു കടക്കാൻ കഴിഞ്ഞില്ല. നീണ്ട സ്വപ്നമാണ് കേൾപ്പിക്കുന്നത്. അതിനുശേഷം തീർച്ചയായും അതിനകത്ത് പ്രവേശിക്കണമെന്ന ഉറച്ച തീരുമാനമെടുത്തു. അതിന്റെ വാതിൽ അന്വേഷിക്കാൻ തുടങ്ങി. തോട്ടത്തിന്റെ മൂന്ന് ഭാഗത്തൂടെയും കറങ്ങി, അതായത് തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഈ മൂന്ന് ഭാഗത്തും ഞങ്ങൾക്കൊരു വാതിലും കണ്ടില്ല. ഇനി കിഴക്ക് ഭാഗത്തേക്ക് പോകാമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരുപക്ഷെ അവിടെ നാം വാതിൽ കണ്ടേക്കാം. തോട്ടത്തിന്റെ കിഴക്കു ഭാഗത്തേക്ക് പുറപ്പെട്ടപ്പോൾ ഒരു മാന്യനെ ഒരു വൃക്ഷത്തണലിൽ ഇരിക്കുന്നതായി കണ്ടു. ആ വ്യക്തി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവരെ വിളിക്കുകയായിരുന്നു, ഇവിടെ വരിക, നാം നിങ്ങൾക്ക് അതിന്റെ വാതിൽ പറഞ്ഞു തരാം. എന്റെ അടുത്തേക്ക് വരുന്നില്ല എങ്കിൽ ആയുഷ്കാലം മുഴുവനും നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ വാതിൽ ലഭിക്കില്ല. ഞങ്ങൾ ആ മാനിന്റെ അടുക്കൽ എത്തിയപ്പോൾ നീണ്ട കാലം മുമ്പ് അമൃത്സറിലായിരുന്നപ്പോൾ കണ്ട സ്വപ്നം ഓർമ്മ വന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഞാൻ ഈ വ്യക്തിയെ സിംഹാസനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദർശിച്ചിരുന്നു. അതായത് രണ്ടാമത് കണ്ട വ്യക്തി ഇദ്ദേഹമായിരുന്നു. ഞാൻ ചോദിച്ചു, താങ്കൾ ആരാണ്? ഞാൻ ഇബ്നു മറിയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതാ നോക്കൂ തോട്ടത്തിന്റെ വാതിൽ, പോകുക ഉലാത്തുക എന്ന് അദ്ദേഹം പ്രതിവചിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തോട്ടത്തിനകത്തെത്തി. നല്ലവണ്ണം ഉലാത്തി. യാദൃശ്ചികമായി എനിക്ക് ദാഹിച്ചു. ഞാൻ എന്റെ മിത്രത്തോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, അരുവിലെ വെള്ളം വളരെ താഴത്താണ്, കൈയെത്തുന്നില്ല, എന്താണ് ചെയ്യുക? ഞങ്ങൾ ക്ഷീണിച്ച് വലഞ്ഞ് ഒരു വൃക്ഷത്തണലിൽ ഇരുന്നു. അല്പസമയശേഷം 10-12 വയസ്സുള്ള ഒരു ആൺകുട്ടി അവിടെ വന്നെത്തി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ദീർഘവൃത്താകൃതിയിലുള്ള പാത്രമുണ്ടായിരുന്നു. അതിലെന്തോ വസ്തു ഉണ്ടായിരുന്നു. അതെന്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കുടിക്കുക. എനിക്ക് ദാഹമുണ്ടായിരുന്നു. ഞാൻ ആ പാത്രം വാങ്ങി ഏകദേശം പകുതി കുടിച്ചു. ബാക്കിയുള്ളത് എന്റെ സുഹൃത്തിന് നൽകി. ആ യുവാവ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പാത്രം തട്ടിയെടുത്ത് എന്റെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വിഹിതമാണ്. അയാൾക്ക്, അതായത് സ്വപ്നത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്ക് അതിൽ വിഹിതമില്ല. അപ്പോൾ എന്റെ സുഹൃത്ത് ലജ്ജിതനായിക്കൊണ്ട് പറഞ്ഞു, പോകാം, കുറെ നേരമായി, നമുക്ക് ദൂരെ പോകേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ ധൃതിയിൽ വാതിലിനടുത്തേക്ക് വന്നു. എന്റെ സുഹൃത്ത് പെട്ടെന്ന് തന്നെ വാതിലൂടെ പുറത്തിറങ്ങി. ഞാൻ അകത്തായിരുന്നപ്പോൾ തന്നെ നമ്മുടെ മൊലൈസാബിന്റെ മകൻ വന്നു. എന്നെ ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, എന്താണ് കാര്യം? ഇന്ന് തഹജ്ജുദിനു ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതെ ഉറങ്ങിയോ? ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ നല്ലൊരു സ്വപ്നം കാണുകയായിരുന്നു. നീ എന്നെ ഉണർത്തി നല്ലതല്ല ചെയ്തത്. അവൻ മറുപടി പറഞ്ഞു, അള്ളാഹുവിന്റെ അടിയാറെ, സുബൈ ബാങ്ക് കൊടുത്തു. മൊലൈസാബ് പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുന്നതിന് പ്രതീക്ഷിച്ച് നിൽക്കുകയായിരിക്കാം. വരൂ, നമസ്കരിക്കാം. പറയുന്നു, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പള്ളിയിലേക്ക് പോയി. വുദു എടുത്ത് മൊലൈസാബിനോടൊപ്പം ജമാഅത്തായി നമസ്കരിച്ചു. നമസ്കാര ശേഷം ഞാൻ സ്വപ്നത്തിലെ എല്ലാ കാര്യങ്ങളും, അള്ളാഹുവിനോട് എങ്ങനെയുള്ള ദുആയാണ് ചെയ്തതെന്നും അടക്കം, എങ്ങനെയാണ് അള്ളാഹു സ്വപ്നത്തിലൂടെ എനിക്ക് അവസ്ഥകൾ വിവരിച്ചു തന്നതെന്നും എല്ലാം തന്നെ ഞാൻ മൊലൈസാബിനോട് പറഞ്ഞു. ഈ രണ്ട് സ്വപ്നങ്ങളിലല്ലാതെ ഒന്ന് അതിനു മുമ്പൊരിക്കലും ഞാൻ മിർദ സാഹിബിനെ കണ്ടിരുന്നില്ല എന്നതും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാദിയാനിൽ പോയിട്ടുമുണ്ടായിരുന്നില്ല. പ്രസ്തുത സ്വപ്നം വിവരിച്ചപ്പോൾ അതിന്റെ വ്യാഖ്യാനമായി മൗലവി സാഹിബ് പറഞ്ഞു, നിങ്ങൾ കണ്ട ഉദ്യാനവും വരണ്ട അരുവിയും ബംഗ്ലാവും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീഅത്തിന്റെ ഉദ്യാനമാണ്. അരുവികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണങ്ങി വരണ്ട കാലഘട്ടത്തിലെ ഉലമാക്കളാണ്. അവരുടെ പക്കൽ യാതൊരു അറിവുമില്ല. യഥാർത്ഥ ശരീഅത്ത് അവരുടെ പക്കലില്ല. ബംഗ്ലാവ് കർമ്മങ്ങളാകുന്നു. പാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതും കർമ്മങ്ങളാകുന്നു. അതിൽ അല്പം ന്യൂനതയുണ്ട്. ദീർഘവൃത്താകൃതിയിലാണ്, അതായത് നേരെയല്ല. സ്വപ്നത്തിൽ കിഴക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് കാദിയാൻ കൃത്യം കിഴക്ക് ഭാഗത്താണ്. ആ മാന്യ വ്യക്തി കിഴക്കിറങ്ങും. ഹദീസിന്റെ ഉദ്ധരണിയും കേൾപ്പിച്ചിരുന്നു, നിങ്ങൾ വർണ്ണിച്ച ആ മാന്യ വ്യക്തി ഹദ്രത്ത് മിർസ ഗുലാം അഹമ്മദ് മസീഹ് മൗദ് മെഹദി മസ്ഊദ് ആകുന്നു. കൈകൊണ്ടുള്ള ആംഗ്യം പറയുന്നത് ഏതുവരെ നമ്മുടെ ജമാഅത്തിൽ പ്രവേശിക്കുന്നില്ലയോ അതുവരെ ഇസ്ലാമിന്റെ ശരീഅത്തിനെയും സ്വർഗത്തിന്റെ കവാടങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കില്ല. നിങ്ങൾ അടയാളം ചോദിച്ചു, അള്ളാഹു നിങ്ങൾക്ക് അടയാളം നൽകി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ജുമാ ദിവസം ഞങ്ങൾ കാദിയാനിൽ പോകുന്നതാണ്. താങ്കളും ഞങ്ങളോടൊപ്പം വരിക. അഥവാ നിങ്ങളുടെ സ്വപ്നമനുസരിച്ച് ആ വ്യക്തി മിർദ സാഹിബാണെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ ഞങ്ങൾ വ്യാഴാഴ്ച കാദിയാനിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ കാദിയാനിൽ എത്തിയപ്പോൾ എനിക്ക് കഠിനമായ പനി ബാധിച്ചു. മൗലവി സാഹിബ് ഹദ്ര സാഹിബിനോട് അപേക്ഷിച്ചു, സത്യാന്വേഷണത്തിനായി ഇവിടെ എത്തിയ ഞങ്ങളുടെ യുവാവിന് പനി പിടിച്ചിരിക്കുന്നു, അവൻ നോമ്പിലാണ്. ഹദ്ര സാഹിബ് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മൗലവി സാഹിബ്, താങ്കൾ ഇദ്ദേഹത്തെ നോമ്പ് പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ എന്തിനനുവദിച്ചു? വഴിയിൽ പനിയോ മറ്റെന്തെങ്കിലും രോഗം വന്നിരുന്നെങ്കിൽ താങ്കൾ എന്ത് ചെയ്തേനെ? ഇത് വിശുദ്ധ ഖുർആന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമാണ്. ഏതായാലും നാം മരുന്ന് കൊടുത്തേക്കാം, ഇൻഷാ അല്ലാ ഭേദമാകുന്നതാണ്. മരുന്ന് വന്നു. ഹാമിദ് അലി സാഹിബാണ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ഞാൻ മരുന്ന് കുടിച്ചു, എന്നിൽ നിന്നും പനി വിട്ടകന്നു. അന്നേരം പനിയുടെ ആലസ്യത്തിൽ ഹസ്രത്ത് സാഹിബിന്റെ മുഖം ഞാൻ നല്ലപോലെ കണ്ടിരുന്നില്ല. അടുത്ത ദിവസം ജുമാ ആയിരുന്നു. വുളുവെടുത്ത് ധൃതിയിൽ മുന്നിൽ സ്ഥലം ലഭിക്കുന്നതിനായി നേരത്തെ പള്ളിയിൽ എത്തിച്ചേർന്നു. ആദ്യ സഫിൽ തന്നെ ഇടവും ലഭിച്ചു. ആദ്യം മൗലവി അബ്ദുൽ കരീം സാഹിബ്, അതിനുശേഷം മൗലവി സാഹിബ് ഖലീഫ അവൽ എത്തിച്ചേർന്നു. അതിനുശേഷം ഹദത്ത് മിർദ സാഹിബ് ആഗതരായി കണ്ടപ്പോൾ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു, ഇതാണ് എന്റെ സ്വപ്നത്തിലുള്ള മാന്യ വ്യക്തി. രണ്ടു തവണ സ്വപ്നത്തിൽ കണ്ട ഇബിനു മറിയം ഇതേ വ്യക്തി തന്നെയാണെന്ന് ഞാൻ എന്റെ മൗലവി സാഹിബിനോടും പറഞ്ഞു. അപ്പോൾ മൗലവി സാഹിബിന് സംതൃപ്തിയായി. ഇദ്ദേഹം ഇപ്പോൾ സ്വയം ബയ്യത്ത് ചെയ്യുമെന്ന് അദ്ദേഹം ധരിച്ചു. കാദിയാനിലേക്ക് പുറപ്പെട്ട സമയത്ത് ഞങ്ങൾ നാലു പേരായിരുന്നു. ഒന്ന് ഞാൻ, രണ്ട് മൗലവി സാഹിബ്, മൂന്നാമത്തെ സ്വപ്നത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി, നാലാമത്തേത് ബയ്യത്തിനായി വന്ന ഒരു കുശവനായിരുന്നു. ചുരുക്കത്തിൽ മൗലവി അബ്ദുൽ കരീം സാഹിബ് ഖുത്ബ നൽകി. ജുമായും അദ്ദേഹം നമസ്കരിപ്പിച്ചു. നമസ്കാര ശേഷം ബയ്യത്തു ചെയ്യേണ്ടവർ വന്ന് ബയ്യത്ത് ചെയ്യുക എന്ന് വിളംബരമുണ്ടായി. അന്ന് ധാരാളം പേർ ബയ്യത്തിനായി വന്നിരുന്നു. അതിൽ ഞങ്ങളോടൊപ്പം ബയ്യത്തിനായി വന്ന കുശവനുമുണ്ടായിരുന്നു. ഞങ്ങൾ ബയ്യത്ത് ചെയ്യാനായി പുറപ്പെട്ടപ്പോൾ സ്വപ്നത്തിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹയാത്രികൻ ബയ്യത്ത് ചെയ്യുന്നതിൽ നിന്നും എന്നെ തടഞ്ഞു. മിർദ സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ നീ വായിച്ചു കൊണ്ടിരുന്നു, അതുകൊണ്ട് ആ ചിന്തകൾ രൂപധാരണം നടത്തി സ്വപ്നത്തിൽ ദൃശ്യമായതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. സ്വപ്നം നിങ്ങളുടെ തെറ്റാണ് എന്ന സന്ദേഹം എന്റെ മനസ്സിലിട്ടു. ഇതെല്ലാം ചതിയാണെന്ന് പറഞ്ഞു. ഞാൻ ബുദ്ധിപരമായി ദുർബലനായിരുന്നു, അതായത് മറ്റുള്ളവരുടെ സംസാരത്തിൽ അകപ്പെട്ടു പോകുമായിരുന്നു. അതിനാൽ അയാൾ എന്നെ ബയ്യത്ത് ചെയ്യുന്നില്ലെന്നും വിലക്കി. അടുത്ത ദിവസം ഞങ്ങൾ നാലുപേരും കാദിയാനിൽ നിന്ന് സ്വഗ്രാമത്തിലേക്ക് തിരിച്ചു. ബട്ടാലക്കപ്പുറം അലിവാലിലേക്ക് റോഡ് പോകുന്നിടത്ത് മോലേവാലി ഗ്രാമത്തിനടുത്ത് എത്തിയപ്പോൾ മൗലവി സാഹിബ് എന്നോട് ചോദിച്ചു, നീ ബയ്യത്ത് ചെയ്തോ? ഞാൻ പറഞ്ഞു, ഇല്ല. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് ചെയ്യാതിരുന്നത്? നിന്റെ സ്വപ്നമനുസരിച്ച് എല്ലാം പൂർത്തിയായതാണല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് ബയ്യത്ത് ചെയ്തില്ല? ഞാൻ മറുപടിയായി കൊണ്ട് പറഞ്ഞു, ഈ വ്യക്തി എന്നെ വിലക്കിക്കൊണ്ട് മിർദ സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ കണ്ട് ആ ചിന്തകൾ രൂപധാരണം ചെയ്ത് അതേപോലെ സ്വപ്നത്തിൽ വന്നതാണെന്ന് പറഞ്ഞു, അല്ലാതെ മറ്റൊന്നുമല്ല. അത് കേട്ടപ്പോൾ മൗലവി സാഹിബ് ഞങ്ങൾ രണ്ടുപേരും ദേഷ്യപ്പെടാൻ തുടങ്ങി. അവർ അലാപ്പയും സഹോദരനുമായിരുന്നു. എന്നോട് പറഞ്ഞു, നമ്മുടെ ബന്ധം ഉസ്താദും ശിഷ്യനും എന്നുള്ളതായിരുന്നു, കുടുംബബന്ധം ഒന്നുമില്ല. അസർ നമസ്കാരത്തിനടുത്ത് ഞങ്ങൾ ഗ്രാമത്തിലെത്തി. അതിനുശേഷം ഞാൻ 4-5 ദിവസം ഗ്രാമത്തിൽ കഴിച്ചുകൂട്ടി. എന്നാൽ മൗലവി സാഹിബ് ഞങ്ങളുടെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു. യാദൃശ്ചികമായി ഭാമടി എന്ന സ്ഥലത്ത് നിന്ന് ബാബു ജാൻ മുഹമ്മദിന്റെ കത്ത് എനിക്ക് വന്നു. ഞാൻ സ്ഥലം മാറിക്കൊണ്ട് ഹർച്ചുവാൾ നദിയുടെ ബംഗ്ലാവിലെത്തിയിരിക്കുന്നു. എന്റെ അടുക്കൽ ധാരാളം ജോലിയുണ്ട്. നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അതിനാൽ കത്ത് കിട്ടിയ ഉടൻ ഭാമടയിലോ അല്ലെങ്കിൽ ഹർച്ചുവാൾ നദി ബംഗ്ലാവിലോ എത്തുക. എന്റെ മനസ്സും ഉദാസീനമായിരുന്നു. കത്ത് കിട്ടിയതിന്റെ അടുത്ത ദിവസം ഹർച്ചുവാൾ നദിയുടെ ബംഗ്ലാവിലെത്തി. കാദിയാൻ വഴിയിലൂടെ ബാബു സാഹിബ് പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിച്ചു. അടുത്ത ദിവസം എനിക്ക് ജോലി തന്നു. ഞാൻ അതിൽ വ്യാപൃതനായി. മൂന്നാമത്തെ സ്വപ്നം ഞാൻ കണ്ടു. അതിപ്രകാരമായിരുന്നു. സ്വപ്നത്തിൽ ഹദ്രത്ത് മിർദ സാഹിബ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ സിംഹാസന രൂഢർക്ക് മുമ്പിലുള്ള ആചാരമനുസരിച്ച് ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് കാല് തൊട്ടു വന്നിക്കുന്നതിനായി കുനിഞ്ഞു. എന്നാൽ ഹദ്രത്ത് സാഹിബ് സ്വന്തം പരിശുദ്ധ കൈകൾ കൊണ്ട് എന്നെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് ഷിർക്കാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, നോക്കുക ഫദൽദീൻ, നിങ്ങൾ അള്ളാഹുവിനോട് അടയാളം ചോദിച്ചിരുന്നു. എനിക്ക് സ്പഷ്ടമായ നിലയിലോ സ്വപ്നത്തിലൂടെയോ അടയാളം നൽകിയില്ല എങ്കിൽ ഖിയാമത്ത് നാളിൽ എന്റെ മേൽ യാതൊരു ന്യായവും ഉണ്ടായിരിക്കുന്നതല്ല. മസീഹ് മൗദിനെ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്ന കാര്യത്തിൽ ഇപ്പോൾ നിനക്ക് അടയാളം ലഭിച്ചു, നിന്നിൽ ന്യായം പൂർത്തിയായി. ഇത്രയും പറഞ്ഞ് ആ മഹാത്മാവ് പുറപ്പെട്ടു. ഞാൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്ന് കരയാൻ തുടങ്ങി. അവസാനം എന്റെ കുപ്പായത്തിന്റെ കഴുത്ത് നനഞ്ഞു കുതിർന്നു. അന്നേരം തന്നെ ഞാൻ ബാബു സാഹിബിനെ അറിയിക്കാതെ നഗ്നപാദനായി കാദിയാനിലേക്ക് കുതിച്ചു. ഞാൻ ഓടുന്നത് കണ്ട് ഒരു വ്യക്തി ബാബു സാഹിബിനോട് പോയി പറഞ്ഞു, മിസ്തിരി സാഹിബ് സ്വന്തം ഗ്രാമത്തിലേക്ക് ഓടുകയാണ്. അപ്പോൾ തന്നെ ബാബു സാഹിബ് കുതിരപ്പുറത്ത് കയറി എന്നെ പിന്തുടർന്നു. ഹർച്ചുവാൾ നദിയുടെ പാലത്തിനടുത്ത് എന്നെ തടഞ്ഞു. ചോദിച്ചു, എന്തു പറ്റി? അനുമതിയില്ലാതെ സ്വന്തം ഗ്രാമത്തിലേക്ക് ഓടിപ്പോവുകയാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, എന്നെ വിട്ടേക്കുക, ഞാൻ കാദിയാനിൽ പോവുകയാണ്, ഗ്രാമത്തിലേക്കല്ല. കാദിയാന്റെ പേര് കേട്ടപ്പോൾ തന്നെ അയാൾ കോപത്താൽ വിറക്കാൻ തുടങ്ങി. കാരണം അയാളും വിരോധിയായിരുന്നു, ഇപ്പോഴും വിരോധി തന്നെയാണ്. അയാൾ വിടുന്നുണ്ടായിരുന്നില്ല. ഞാൻ വാശി പിടിക്കുകയായിരുന്നു. ഞാൻ സൗമ്യമായി പറഞ്ഞു, ബാബു സാഹിബ് എന്നെ പോകാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ മരിക്കും. കാരണം ഇതെന്റെ വരുതിയിലല്ല. ഒരു ശക്തനായ അസ്തിത്വം എന്നെ ബലാത്കാരമായി കൊണ്ടുപോവുകയാണ്. 3 ദിവസത്തിനു ശേഷം ഇവിടെ സന്നിധനായി കൊള്ളാം എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അങ്ങനെ അയാൾ എന്നെ വിട്ടു. മിർദ സാഹിബ് സത്യവാനാണെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ മനസ്സിലെ കാര്യം വെളിപ്പെടുത്തി. നിന്നിൽ ന്യായം പൂർത്തിയായി. അങ്ങനെ ഞാൻ കാദിയാനിലെത്തി. ഇപ്പോൾ അവിടെയുള്ള ഗ്രന്ഥ ഡിപ്പോയുടെ പിന്നിൽ പ്രസ്സായിരുന്നു. കിണറിനടുത്ത് അവിടെ മിർദ ഇസ്മായിൽ പ്രസ്സിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് മിർദ സാഹിബിനെ കാണണം. അദ്ദേഹം പറഞ്ഞു, ലോഹർ നമസ്കാര സമയത്ത് മസീ മുബാറക്കിലെത്തും, അവിടെ വെച്ച് കാണുക. അന്ന് ലോഹറിന് മസീ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നില്ല. മഗ്രിബിന്റെ സമയത്ത് വന്നെത്തി. എനിക്ക് ദർശനം ലഭിച്ചു. പറഞ്ഞു, ഹുസൂർ എനിക്ക് ബയ്യത്ത് ചെയ്യണം. ഹുസൂർ പറഞ്ഞു, 3 ദിവസത്തിന് ശേഷം ബയ്യത്ത് വാങ്ങുന്നതാണ്. അങ്ങനെ ഞാൻ 3 ദിവസം തങ്ങി. 3ാം ദിവസം ഞാനും മീർ കാസിം അലി സാഹിബ് എഡിറ്റർ ഫാറൂഖും 3ാമത് മറ്റൊരു വ്യക്തിയുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഒരുപക്ഷെ മൗലവി സർവർ ഷാ സാഹിബ് എന്ന് തോന്നുന്നു. ബയ്യത്ത് ചെയ്ത് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെയും അള്ളാഹു ജനങ്ങളെ കൊണ്ട് ബയ്യത്ത് ചെയ്യിപ്പിക്കുമായിരുന്നു. ഹദരത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ തബ്ലീഗിന്റെ ധാരാളം പണികൾ മലക്കുകൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു ഈ എല്ലാ സഹാബാക്കളുടെയും പദവികൾ ഉയർത്തുമാറാകട്ടെ. അവരുടെ തലമുറകൾക്ക് പൂർവികരുടെ നന്മ നിലനാട്ടുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ ഒരു ഷഹീദിനെ കുറിച്ചും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ജനാസയും ജുമാക്ക് ശേഷം നമസ്കരിപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാ. അത് ബഹുമാന്യ ചൗധരി നുസ്രത് മുഹമ്മദ് സാഹിബിന്റേതാണ്. അദ്ദേഹം ചൗധരി മൻസൂർ അഹമ്മദ് സാഹിബ് ഗുന്തലിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ഇപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പ്രവേശിച്ചത് ഹദർ ചൗധരി ഇനായത്ത്ലാ സാഹിബ് റളിയല്ലാഹു തആനുഹു മുഖേനയായിരുന്നു. അദ്ദേഹം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹം ഷഹീദ് മർഹൂമിന്റെ പിതാമഹൻ ഇഖ്ലാസ് അഹമ്മദ് സാഹിബിന്റെ കസിൻ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ചൗധരി ഇഖ്ലാസ് അഹമ്മദ് സാഹിബും 1ാം ഖിലാഫത്തിൽ ബയ്യത്ത് ചെയ്തു. സിയാൽകോട്ട് ജില്ലയിൽ പഹ്ലാവൽപൂറുമായി അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധം. ചൗധരി നുസ്രത് സാഹിബ് ഒരു നീണ്ടകാലം മണ്ഡി ബഹാവുദാനിൽ ഏകദേശം 30 വർഷത്തോളം താമസിച്ചിരുന്നു. 2008 ഭാര്യയും ചെറിയ മകളോടൊപ്പം ലോങ് ഐസ്ലാൻഡ് ന്യൂയോർക്ക് അമേരിക്കയിലെത്തി. അവിടുത്തെ പൗരത്വം കരസ്ഥമാക്കി. നുസ്രത് മഹമ്മൂദ് സാഹിബ് 1949 മാർച്ച് 6 സിയാൽകോട്ട് ജില്ലയിലെ ബഹ്ലാവൽപൂരിൽ ജനിച്ചു. പിന്നീട് മരി കോളേജിൽ നിന്ന് സിയാൽകോട്ടിൽ നിന്നും ഗ്രാജുവേഷൻ കരസ്ഥമാക്കി. പിന്നീട് മണ്ഡി ബഹാവുദ്ദീനിലെ പഞ്ചസാര മില്ലിൽ ജോലി നോക്കി. ഏകദേശം 35 വർഷത്തോളം മാനേജറായി അവിടെ ജോലി ചെയ്തു. പിന്നീട് അമേരിക്കയിലേക്ക് താമസമാക്കി. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം സെപ്റ്റംബറിൽ തന്റെ ചെറിയ മകൾ ഷാഹിദ മഹമൂദ സാഹിബയുടെ വിവാഹ സംബന്ധമായി പാകിസ്ഥാനിൽ എത്തിയതായിരുന്നു അമേരിക്കയിൽ നിന്ന്. 2012 ഒക്ടോബർ 5 ഷാഹിദ മഹമ്മൂദ് സാഹിബിയുടെ വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം 3ാം ദിവസം ഷഹീദാക്കപ്പെട്ട സായദ് ഫറൂഖ് സാഹിബുമായി സാഹിബ് ഷഹീദുമായി. അദ്ദേഹം ഫറൂഖ് അഹമ്മദ് സാബ് ഖൽവാന്റെ മകനായിരുന്നു. ഒക്ടോബർ 19 ജുമാ ദിവസം സാദ് ഫറൂഖിന്റെ ജനാദ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നതുപോലെ സാദ് ഫറൂഖ് സാഹിബും ഷഹീദും അദ്ദേഹത്തിന്റെ കുടുംബക്കാരനുമായിരുന്ന ഫാറൂഖ് അഹ്ലിൽ സാഹിബും മറ്റ് ചില കുടുംബക്കാരുമായി ബൈത്തുൽ ഹംദ് ബൈത്തുൽ ഹംദ് ബൽദിയ ടൗണിൽ നിന്നും ജുമാ നമസ്കാര ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നപ്പോൾ അജ്ഞാതരായ ആളുകൾ വെടിവെച്ചു. മോട്ടോർ സൈക്കിളിലായിരുന്ന സാദ് ഫറൂഖ് സാഹിബ് സംഭവ സ്ഥലത്ത് തന്നെ ഷഹീദാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജനാസ രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് നമസ്കരിക്കുകയുണ്ടായി. മറ്റു രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു. ഒരു വെടിയുണ്ട ചൗധരി നുസ്രത് സാഹിബിന്റെ കഴുത്തിൽ തറച്ചു, മറ്റൊരു വെടിയുണ്ട അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തറച്ചിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആദ്യം അംബാസി സിവിൽ ഹോസ്പിറ്റലായിരുന്നു, പിന്നീട് ആഗാഖാനിലേക്ക് മാറ്റി. 38 ദിവസത്തോളം ചികിത്സയിലായിരുന്നു. അവസാനം പരിക്ക് ഗുരുതരമാകുകയും നവംബർ 27 ചൊവ്വാഴ്ച രാത്രി 11 മണിക്ക് തന്റെ യഥാർത്ഥ നാഥന്റെ അടുത്തേക്ക് യാത്രയായി. ഷഹാത്തിന്റെ പദവി കരസ്ഥമാക്കി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷഹീദ് മർഹൂം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അദ്ദേഹത്തിന് ദീനീ സേവനത്തിനുള്ള അമിതമായ താല്പര്യമുണ്ടായിരുന്നു. മണ്ഡി ബഹാവുദ്ദീനിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം സെക്രട്ടറി റിഷ്തനാത്ത, സെക്രട്ടറി ദാവത്ത് ഇലല്ല, കൂടാതെ മറ്റ് ഭാരവാഹിത്വത്തിൽ സേവനത്തിനുള്ള തൗഫീഖ് ലഭിച്ചിരുന്നു. 2008 അമേരിക്കയിലേക്ക് താമസം മാറ്റിയതിനു ശേഷം ലോങ് ഐസ്ലാൻഡ്, ന്യൂയോർക്ക് അമേരിക്കയിൽ അദ്ദേഹത്തെ സെക്രട്ടറി തർബിയത്തായും സേവനത്തിനുള്ള തൗഫീഖ് ലഭിച്ചിരുന്നു. മർഹൂം അങ്ങേയറ്റം ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും ഉടമസ്ഥനായിരുന്നു. ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഒരിക്കൽ ഹോണസ്റ്റി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഖിലാഫത്തുമായി ഉറ്റബന്ധമായിരുന്നു. എല്ലാ പദ്ധതികളിലും മുൻകടന്ന് പങ്കാളിയായുമായിരുന്നു. ദാവത്തെ ഇലല്ലാഹിയുടെ പരിപാടികളിൽ സ്വയം പങ്കെടുക്കാൻ കഴിഞ്ഞില്ലായെങ്കിൽ സ്വന്തം വാഹനം മറ്റുള്ളവർക്ക് നൽകുമായിരുന്നു പ്രതിഫലത്തിൽ പങ്കാളിയാകുന്നതിനായി. അദ്ദേഹത്തിന്റെ മകൻ കാശിഫ് അഹമ്മദ് ദാനിഷ് അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതുന്നു, ഞാൻ എന്റെ പിതാവിനെ അത്യധികം വാത്സല്യവും സ്നേഹവും ഉള്ള വ്യക്തിയായി കണ്ടിരുന്നു. ചെറുപ്പം മുതൽ യുവത്വം വരെ കുട്ടികളെ വളരെയധികം ശ്രദ്ധിച്ചു. വിദ്യാഭ്യാസം നൽകാനും ഉന്നത ധാർമ്മിക ഗുണങ്ങൾക്കുള്ള ശിക്ഷണം നൽകുന്നതിനും എപ്പോഴും ശ്രമിച്ചിരുന്നു. സംഭാഷണം ഉന്നതവും രീതി സൗമ്യവുമായിരുന്നു. ഒരിക്കലും കുട്ടികളെ നീയെന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല, മറിച്ച് നിങ്ങൾ എന്ന് പറഞ്ഞാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, എന്റെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അഹമ്മദിയ ഖിലാഫത്തുമായി ഒരു സുദൃഢ ബന്ധത്തിന് ഉപദേശിക്കുമായിരുന്നു. വീട്ടിലെത്തിയാൽ ഏറ്റവും ആദ്യം കുട്ടികളോട് നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. എന്തെങ്കിലും കാരണത്താൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉടൻ നമസ്കരിക്കാനായി പറയുമായിരുന്നു. കുട്ടിക്കാലത്ത് ജമാഅത്തായ നമസ്കാരത്തിനായി കൂടെ കൊണ്ടുപോകുമായിരുന്നു. ജോലി സമയത്തോ യാത്രയിലോ എവിടെയായിരുന്നാലും നമസ്കാരത്തിനായി പ്രത്യേക സംവിധാനം ചെയ്യുമായിരുന്നു. ആരോടും കഠിനമായി സംസാരിച്ചിട്ടില്ല. എപ്പോഴും ധാർമ്മിക ഗുണത്തെ സംബന്ധിച്ചുള്ള പാഠം നൽകുമായിരുന്നു. അദ്ദേഹത്തിന്റെ സൗമ്യതയാലും എളിയ വാക്കുകളാലും എല്ലാവരും പെട്ടെന്ന് ആകർഷിതരാകുമായിരുന്നു. മർഹൂമിന്റെ ഭാര്യ ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാണ്. ഇവിടെ വന്നിരുന്നു, എന്നാൽ പിന്നീട് സുഖമില്ലാതായപ്പോൾ മടങ്ങിപ്പോയി. അവരും ചികിത്സയിലാണ്. ദുആ ചെയ്യുക, അള്ളാഹു അവർക്ക് സൗഖ്യം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മകൻ കാശിഫ് അഹമ്മദ് ദാനിഷ് കാനഡയിലാണ് താമസം. അവിടെ കാനഡയുടെ നായിബ് സദർ ഖുദാമുൽ അഹമ്മദിയായി സേവനം ചെയ്യുന്നു. മർഹൂമിന് 3 പെൺകുട്ടികളുണ്ടായിരുന്നു. ഏറ്റവും ചെറിയ മകൾ സാദു ഫാറൂഖ് സാഹിബിന്റെ വിധവയാണ്. മുറബി സാബ് മുറവിയ ഷംസാബ് പറയുന്നു, മണ്ഡി ബഹാവുദ്ദീനിൽ അദ്ദേഹം 11 വർഷത്തോളം മുറബിയായിരുന്നു. പറയുന്നു, അദ്ദേഹത്തോടൊപ്പം 11 വർഷം പ്രവർത്തിക്കുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചു. പഞ്ചസാര മില്ലിലെ വകുപ്പ് മേധാവിയായിരുന്നു. അവിടെ ജയീം അൻസാറുല്ലായും സെക്രട്ടറി ഇഷ്തനാത്തായും ആയിരുന്നു. ബൈത്തുദിക്കർ ഗസ്റ്റ് ഹൌസ് മുറബി ഹൌസിന്റെ മേൽനോട്ട കമ്മിറ്റിയുമായിരുന്നു. 5 നമസ്കാരം ജമാഅത്തായി അനുഷ്ഠിക്കുമായിരുന്നു. പിന്നീട് ഭക്ഷണം കഴിച്ച് ഓഫീസിൽ പോകുമായിരുന്നു. ദുഹർ നമസ്കാരത്തിനും ഓഫീസിൽ നിന്ന് ആദ്യം നമസ്കരിക്കുമായിരുന്നു, പിന്നീട് ഓഫീസിൽ പോകുമായിരുന്നു. തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. മുറബി ഹൌസിനോട് ചേർന്നായിരുന്നു പള്ളി ഉണ്ടായിരുന്നത്. മുറബി സാഹിബ് പറയുന്നു, ഏകാന്തതയിൽ ആരാധന നടത്തുവാനായി തോന്നിയപ്പോഴെല്ലാം തന്നെ അതിനായി ശ്രമിക്കുമായിരുന്നു. എന്നാൽ ഞാൻ സുബൈക്ക് മുമ്പായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ആഗ്രഹിച്ചപ്പോഴെല്ലാം തന്നെ നുസ്രത് മഹമ്മൂദ് സാഹിബിനെ അവിടെ കാണുമായിരുന്നു. അദ്ദേഹത്തിന്റെ അള്ളാഹുവിന്റെ സന്നിധിയിൽ കരഞ്ഞു കരഞ്ഞു ദുവാ ചെയ്യുമായിരുന്നു. തന്റെ വരുമാനത്തിനനുസരിച്ച് ശരിയായ ചന്ത എഴുതിക്കുമായിരുന്നു. സമയാസമയത്ത് ചന്ത നൽകുകയും ചെയ്യുമായിരുന്നു. ദാനധർമ്മങ്ങളിൽ മുൻപന്തിയിലായിരുന്നു. ദരിദ്രരെയും ആവശ്യക്കാരെയും തൊഴിലാളികളെയും ശ്രദ്ധിക്കുമായിരുന്നു. അതുപോലെ ശുചിത്വം ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിരുന്നു. മറ്റു ശുചീകരണത്തോടൊപ്പം ഗസ്റ്റ് ഹൗസ് തുടങ്ങിയവയും വൃത്തിയാക്കുമായിരുന്നു. പ്രഭാത സവാരിക്കായി എന്നോടൊപ്പം വരുമായിരുന്നു. അന്നേരം ഒരിക്കലും തന്നെ ഭൗതിക കാര്യങ്ങൾ സംസാരിച്ചിരുന്നില്ല. എപ്പോഴും തബലീഗിപരമായതും ജമാഅത്തിപരമായ കാര്യങ്ങളായിരുന്നു സംസാരിച്ചിരുന്നത്. തന്റെ വാഹനം ജമാഅത്തിന്റെ പരിപാടികൾക്കായും ദരിദ്ര കുട്ടികളുടെ വിവാഹത്തിനായും പെട്രോൾ അടിച്ച് നൽകുമായിരുന്നു. വരുമ്പോഴും പോകുമ്പോഴും ആവശ്യക്കാരായ സാധുക്കളെ വാഹനത്തിൽ കയറ്റുമായിരുന്നു. പറയുന്നു, ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ ക്ഷുഭിതനായി കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു അനഹമ്മദി തൊഴിലാളി പറയുന്നു, 25 വർഷമായി നുസ്രത് സാഹിബിനോടൊപ്പം ജോലി ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും എന്നെ വഴക്കു പറയുകയോ എന്നോട് ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. കൂടെ ജോലി ചെയ്യുന്നവർക്ക് എല്ലാ പെരുന്നാളിനും പുതുവസ്ത്രങ്ങൾ ഉപഹാരമായി നൽകുമായിരുന്നു. ഖിലാഫത്തിനോട് അഗാധമായ സ്നേഹമായിരുന്നു. ഖുത്ബ എപ്പോഴും തത്സമയം കേൾക്കുമായിരുന്നു. പ്രഭാത സവാരി സമയത്ത് ഇന്നത് പറഞ്ഞു, ഇന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു എന്നെല്ലാം പറയുമായിരുന്നു. എപ്പോഴും ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതിനായി ഉപദേശിച്ചിരുന്നു. മുറബി സാഹിബ് പറയുന്നു, ഏതെങ്കിലും അവസരത്തിൽ എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ ആദ്യം മുറബി സാഹിബിനെയും ഫാമിലിയെയും ചെന്നാക്കുമായിരുന്നു കാറിൽ, പിന്നീട് സ്വന്തം ഫാമിലിയെ കൊണ്ടുപോകും. സൽക്കാരങ്ങളിൽ സാധുക്കളെ നിശ്ചയമായും വിളിക്കുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തിക്കൊണ്ടുപോകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു പാകിസ്ഥാനിലെ ഓരോ അഹമ്മദിയെയും അഹമ്മദിയത്തിന്റെ ശത്രുക്കളുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. തന്റെ പ്രത്യേക കാരുണ്യം ചുരിഞ്ഞുകൊണ്ട് വിജയത്തിന്റെയും സഹായത്തിന്റെയും ദൃശ്യം കാണിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഈ ദിനങ്ങളിൽ ദുആയിൽ കൂടുതൽ ശ്രദ്ധിക്കുക.
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر